റെവറൻഡ് ഡോക്ടർ മാത്യു ഇല്ലത്തുപറമ്പിൽ എഴുതിയ ലേഖനം ആദം ആദത്തെ പ്രണയിച്ചാൽ. ചിന്താശീലരായ നല്ലൊരു പങ്ക് മനുഷ്യരിലും ഒരു വിഗ്രഹ പഞ്ചകൻ ഉണ്ടെന്നാണ് സങ്കല്പം. വിഗ്രഹ സമാനം സമൂഹം കൊണ്ടു നടക്കുന്ന വിശുദ്ധ ബിംബങ്ങളെയും സനാതന മൂല്യങ്ങളെയും തച്ചുതകർക്കാൻ അവർ മോഹിക്കും. ഏറ്റവും പവിത്രമായതിനെ തകർക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഓടിക്കൂടുന്നത്. അടുത്ത കാലത്ത് വിഗ്രഹപഞ്ചകർ ആവേശത്തോടെ നോട്ടമിടുന്ന വിശുദ്ധ മൂല്യമാണ് സ്ത്രീ പുരുഷ വിവാഹവും കുടുംബജീവിതവും. ഈ പശ്ചാത്തലത്തിലാണ് സ്വവർഗ വിവാഹങ്ങൾ തർക്കവിഷയമാകുന്നതും മാധ്യമ ശ്രദ്ധ നേടുന്നതും. ചില രാജ്യങ്ങളിൽ സ്വവർഗ വിവാഹങ്ങൾ നിയമവിധേയമാക്കിയിട്ടുണ്ട് എന്ന വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെ ക്രിസ്തീയ പക്ഷത്തുനിന്ന് ഇത്തരം നീക്കങ്ങളെയും ചിന്താഗതികളെയും നാം വിലയിരുത്തേണ്ടതുണ്ട്. പൊതുരീതികൾക്കും അംഗീകൃത ശൈലികൾക്കും വിരുദ്ധമായി നിന്നില്ലെങ്കിൽ പുരോഗമനപരമാവില്ല ജീവിതം എന്ന് ചിന്തിക്കുന്നവരുള്ള നാട്ടിൽ യുക്തിയുടെയും വിശ്വാസത്തിൻ്റെയും മൂല്യബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരിഗണിക്കേണ്ട വിഷയമാണ് സ്വവർഗാനുരാഗവും സ്വവർഗ വിവാഹവും. സ്വവർഗ അനുരാഗം, സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷന് പുരുഷനോടും ലൈംഗിക ആഭിമുഖ്യം തോന്നുന്നത് സാധാരണമല്ല, അതൊരു അപവാദമാണ്. എന്നാൽ സ്വവർഗാനുരാഗം, ഹോമോസെക്സ്വാലിറ്റി സ്വാഭാവികമാണെന്ന് വാദിക്കുന്നവരുണ്ട്. അതേസമയം അതൊരു മാനസിക അപഭ്രംശമാണെന്ന് പറയുന്നവരുമുണ്ട്. സ്വാഭാവിക വാസനയായി കണ്ട് അതിനെ മാനിച്ചാൽ മതി എന്ന് പറയുന്നവരും വൈകൃതമായി കണ്ട് അതിന് ചികിത്സ വേണമെന്ന് പറയുന്നവരും സമൂഹത്തിലുണ്ട്. ചില മുതിർന്നവർക്ക് കുട്ടികളോടുള്ള ലൈംഗിക താല്പര്യം പോലും അവരുടെ സ്വാഭാവിക ചോദനയാണെന്നും അതിനാൽ അതിൽ തെറ്റായിട്ടൊന്നുമില്ല എന്ന് വാദിക്കുന്നവരെയും കാണാം. സ്വവർഗ ലൈംഗിക താല്പര്യത്തിൽ സങ്കീർണമായ പല കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇതിൽ മനുഷ്യപ്രകൃതിയുടെ കാര്യമുണ്ട്. ഒരാളെ വളർത്തിയെടുക്കുന്ന കുടുംബ സാമൂഹിക പശ്ചാത്തലത്തിന് പ്രസക്തിയുണ്ട്. ശാസ്ത്രീയ വിശകലനത്തിന്റെ വിഷയങ്ങളുണ്ട്. ശാസ്ത്രീയ പഠനങ്ങളെ സ്വാധീനിക്കുന്ന പ്രത്യയശാസ്ത്ര വിഷയങ്ങളുണ്ട്. സാമൂഹിക വിലയിരുത്തലുകളുടെ കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ മതാത്മകമായ ആഭിമുഖ്യങ്ങളും അവയോടുള്ള പ്രതികരണങ്ങളും ഉൾപ്പെടുന്നു. ഇക്കാര്യത്തിൽ ഓരോ രാജ്യത്തെയും രാഷ്ട്രീയ നീക്കുപോക്കുകൾ ഉൾപ്പെടാറുണ്ട്. തൽപരകക്ഷികളായ പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും ഇടപെടലുകളുമുണ്ട്. ഈ രംഗത്തെ നിലവിലുള്ള പഠനങ്ങൾ ശാസ്ത്രീയ അഭിപ്രായങ്ങളുടെ പെരുവെള്ളത്തിലേക്കാണ് നിലവിൽ നമ്മെ തള്ളിയിടാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞത് സ്വവർഗ വിവാഹം ചർച്ച ചെയ്യപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ സങ്കീർണതകളും തൽപര മേഖലകളും ചൂണ്ടിക്കാണിക്കാനാണ്. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കുന്നത് ഉപരിപ്ലവമായിരിക്കും. അതായത് സ്വവർഗ വിവാഹത്തെ കേവലം അവിഹിത ബന്ധമായി ചുരുക്കുന്നവരും വിപ്ലവകരമായ മുന്നേറ്റമായി പുലിപ്പിച്ചെടുക്കുന്നവരും ഈ വിഷയത്തിന്റെ ഉള്ളുകള്ളികൾ അറിയാതെ പോകാം എന്നൊരു അപകടമുണ്ട്. സ്വവർഗ ലൈംഗിക ആഭിമുഖ്യം, സ്വവർഗ വിവാഹത്തിന് അടിസ്ഥാനമായി പറയുന്നത് സ്വവർഗ ലൈംഗിക ആഭിമുഖ്യവും ഹോമോസെക്സ്വൽ ഓറിയന്റേഷൻ, എതിർവർഗക്കാരോടുള്ള ലൈംഗിക വിമുഖതയുമാണ്. ഇതാകട്ടെ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥായിയായ ആഭിമുഖ്യമായി വിലയിരുത്തപ്പെടുകയും ചെയ്യാറുണ്ട്. എന്നു പറഞ്ഞാൽ സ്വവർഗത്തിൽപ്പെട്ട ഒരാളോട് തോന്നുന്ന താൽക്കാലികമായ ലൈംഗിക താല്പര്യമല്ല അട്രാക്ഷൻ ഇവിടുത്തെ വിഷയം. ചിലർക്കാകട്ടെ ഇരു കൂട്ടരോടും ബൈസെക്സ്വൽ ലൈംഗിക താല്പര്യം തോന്നുന്ന സാഹചര്യം പോലും ഉണ്ടാകാം. സ്വവർഗ അല്ലെങ്കിൽ ഇതരവർഗ ലൈംഗിക ആഭിമുഖ്യം ആഴമേറിയതും ഒരാളുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നതുമാണ്. എന്നാൽ ലൈംഗിക താല്പര്യം അതുപോലെയല്ല, അത് കൂടുതലും സാഹചര്യ ബന്ധമാണ്. സ്വവർഗ ലൈംഗിക ആഭിമുഖ്യം സ്വാഭാവികമാണോ രോഗാവസ്ഥയാണോ വ്യതിരിക്തമായ സ്ഥിതിയാണോ എന്നീ കാര്യങ്ങളിൽ ഇപ്പോഴും തർക്കങ്ങൾ ഉണ്ട്. സ്വവർഗ ലൈംഗിക താല്പര്യങ്ങളെല്ലാം കേവലം പ്രകൃതിയുടെ ഭാഗമാണെന്ന് വാദിക്കുന്നത് ശരിയാവുകയുമില്ല. ശാസ്ത്രീയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. ഈ പഠനങ്ങൾക്കെല്ലാം ഒരു പരിമിതിയുണ്ട്. ഇവിടുത്തെ പഠന വിഷയം വസ്തുനിഷ്ഠമായ ഒരു സംഗതിയല്ല, ഒരാളുടെ ലൈംഗിക അനുഭവവും ആഭിമുഖ്യവുമാണ്. അതിൽ വ്യക്തിനിഷ്ഠമായ വ്യാഖ്യാനങ്ങൾ വരാതെ തരമില്ല. അതുകൊണ്ട് ഇത്തരം പഠനങ്ങൾ വസ്തുനിഷ്ഠമായ നിഷ്പക്ഷത ആർജിക്കാൻ സമയമെടുക്കും. എന്തുകൊണ്ട് ഒരാൾ സ്വവർഗ ലൈംഗിക ബന്ധത്തിലേക്ക് നീങ്ങുന്നു എന്നതിന് സർവസമ്മതമായ ഉത്തരം ശാസ്ത്രലോകത്തിൽ ഇപ്പോഴുമില്ല. ജനറ്റിക്, ഹോർമോണൽ, വളർച്ചാ സംബന്ധമായ സാമൂഹിക സാംസ്കാരിക കാരണങ്ങൾ ഉണ്ടാകും എന്നാണ് പൊതുവായ നിഗമനങ്ങൾ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, സ്വവർഗ വിവാഹം സംഭവിക്കുന്ന മറ്റൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം മനസ്സിലാക്കാൻ ലൈംഗികതയും ജെൻഡർ അല്ലെങ്കിൽ ലിംഗപദവിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. ആണോ പെണ്ണോ എന്ന നിലയിൽ ഒരാളുടെ ജീവശാസ്ത്രപരമായ അവസ്ഥയാണ് ലൈംഗികത. എന്നാൽ ലൈംഗികതയെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക പദവിയാണ് ജെൻഡർ. പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എങ്ങനെയായിരിക്കണം, അവരുടെ പെരുമാറ്റശൈലി, ജീവിതചര്യകൾ, വസ്ത്രധാരണം, ചിന്താഗതി, രുചിഭേദങ്ങൾ, അവകാശങ്ങൾ, കടമകൾ എല്ലാം ഏതു തരത്തിലാകണം എന്ന് പറഞ്ഞു വയ്ക്കുന്ന മൂല്യവിചാരങ്ങളും ചട്ടക്കൂടുകളും അടങ്ങുന്നതാണ് ലിംഗപദവി. അതാകട്ടെ എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ഒരുപോലെയല്ല. നീണ്ട മുടി സ്ത്രീക്ക് അലങ്കാരമാണെന്നും ആണുങ്ങൾ കരയാൻ പാടില്ല എന്നുമൊക്കെ നമ്മോട് പറഞ്ഞതും ലിംഗപദവി സങ്കല്പങ്ങളാണ്. സ്വാഭാവികമായും ഇതിൽ പുരുഷകേന്ദ്രീകൃതമായ കുറെയൊക്കെ സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതും സത്യമാണ്. ലിംഗപദവിയുടെ ഇത്തരം സാമൂഹിക വശങ്ങളല്ല നമ്മുടെ വിഷയം. എന്നാൽ ജീവശാസ്ത്രപരമായി പുരുഷനോ സ്ത്രീയോ ആയി പിറന്ന ഒരാൾക്ക് എതിർ ലിംഗപദവി ആന്തരികമായി കൈവരുന്ന സ്ഥിതിയാണ് ട്രാൻസ്ജെൻഡർ അവസ്ഥ. അതായത് ഒരു പുരുഷ ശരീരത്തിൽ സ്ത്രൈണഭാവം സ്വീകരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ നേരെ തിരിച്ചും അത് അത്തരം വ്യക്തികളിൽ ഉണ്ടാക്കാവുന്ന ആന്തരിക വ്യഥകൾ ഭീകരമായിരിക്കും. പുരുഷഭാവം പേറുന്ന സ്ത്രീ ട്രാൻസ്ജെൻഡർ വിവാഹത്തിലേക്കോ ബന്ധത്തിലേക്കോ വരാം. അങ്ങനെ വരുമ്പോൾ ലൈംഗികമായി സ്ത്രീയായിരിക്കുകയും ലിംഗപദവിയിൽ പുരുഷനായി ജീവിക്കുകയും ചെയ്യുന്ന ആൾ മറ്റൊരു സ്ത്രീ പങ്കാളിയെ സ്വീകരിക്കും. ഫലത്തിൽ ലൈംഗികമായി രണ്ടു സ്ത്രീകൾ തമ്മിലുള്ള ബന്ധമായി അത് മാറും. നിഷിദ്ധമായ കൂടിത്താമസം. സ്വവർഗ വിവാഹം സഭ അനുവദിക്കുകയോ അത്തരം ബന്ധങ്ങളെ വിവാഹമായി അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇക്കാര്യത്തിൽ സഭയുടെ നിലപാട് സ്ഥിരവും ഉറച്ചതുമാണ്. 2003 വിശ്വാസ തിരുസംഘം കൺസിഡറേഷൻസ് റിഗാർഡിംഗ് പ്രപ്പോസൽസ് ടു ഗീവ് ലീഗൽ റെക്കഗ്നീഷൻ ടു യൂണിയൻസ് ബിറ്റ്വീൻ ഹോമോസെക്സ്വൽ പേഴ്സൺസ് എന്നൊരു പ്രബോധന രേഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള വത്തിക്കാൻ കോൺഗ്രിഗേഷൻ 2019 ജെൻഡർ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് നടക്കേണ്ട സംഭാഷണങ്ങൾക്ക് ആധാരമാകേണ്ട ഒരു രേഖ മെയിൽ ആൻഡ് ഫീമെയിൽ ഹി ക്രിയേറ്റഡ് ദം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്വവർഗ വിവാഹങ്ങൾ സഭ അനുവദിക്കാത്തതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. സഭയുടെ കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ആജീവനാന്ത ബന്ധമാണ് വിവാഹം. അതിനെ ഒരു ദൈവിക വ്യവസ്ഥയായി സഭ മനസ്സിലാക്കുന്നു. ദൈവം പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചു. 1:27 എന്നാണ് ദൈവവചനം. വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ സ്വവർഗബന്ധങ്ങളിൽ സാധിക്കുകയില്ല. ഒന്നാമതായി, ദമ്പതികൾ തമ്മിലുള്ള സമ്പൂർണ്ണ പരസ്പര സമർപ്പണം ഒരേ വർഗ ബന്ധങ്ങളിൽ പൂർണ്ണമായും സാധിക്കുകയില്ല. രണ്ടാമതായി, വിവാഹത്തിന്റെ സുപ്രധാന ലക്ഷ്യമായ കുഞ്ഞുങ്ങളുടെ ജനനം ഇത്തരം ബന്ധങ്ങളിൽ അസാധ്യമാണ്. എന്നാൽ പിന്നെ കുട്ടികളെ ദത്തെടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പന്റെയും അമ്മയുടെയും ഒപ്പം വളർന്നു വരാൻ കുട്ടികൾക്ക് അവകാശമുണ്ട്. എന്നാൽ സ്വവർഗബന്ധങ്ങളിൽ കുട്ടികൾ രണ്ട് പുരുഷന്മാരോടൊപ്പം വളർന്നു വരേണ്ടി വരും, അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളോടൊപ്പം വളരേണ്ടി വരും. കുട്ടികളുടെ അവകാശ ലംഘനം ഇതിൽ സംഭവിക്കും. എങ്കിൽ സ്വവർഗാനുരാഗമുള്ളവർ എന്തു ചെയ്യണമെന്നാണ് സഭയുടെ നിലപാട്? അവർക്ക് വിവാഹിതരാകാൻ സാധിക്കില്ല. കാരണം വിവാഹം ഒരു മൗലിക അവകാശമായി സഭ കാണുന്നില്ല. പൊതുസമൂഹവും അങ്ങനെ കാണുന്നില്ല. അതായത്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവകാശമില്ലാത്തവരുണ്ട്, സഭാ നിയമപ്രകാരവും സിവിൽ നിയമപ്രകാരവും. അത് അവരുടെ കുറ്റമല്ല, അവരുടെ അവസ്ഥയുടെ ഫലമാണ്. ഉദാഹരണത്തിന്, ന്യായമായ ബുദ്ധിവികാസമില്ലാത്തവർക്ക് വിവാഹം നിയമപ്രകാരം സാധ്യമല്ല. ഷണ്ഡത്വം വിവാഹ സാധ്യതകൾ ഇല്ലാതാക്കും. അതിൻ്റെ അർത്ഥം അവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അർഹതയില്ല എന്നു മാത്രം. ഇതുപോലെയാണ് സ്വവർഗാനുരാഗത്തിന്റെ കാര്യവും. വിവാഹത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തതുകൊണ്ട് സഭ അത്തരം ബന്ധങ്ങൾ അനുവദിക്കുന്നില്ല. എന്നാൽ ചില രാജ്യങ്ങൾ അത് അനുവദിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും മൂല്യവിചാരത്തിന്റെ പേരിലല്ല ഭൂരിപക്ഷ ജനാഭിപ്രായം നോക്കിയെടുക്കുന്ന തീരുമാനങ്ങളാണവ. വാസ്തവത്തിൽ സ്വവർഗ ലൈംഗിക ആഭിമുഖ്യമുള്ളവർ എതിർലിംഗ ആഭിമുഖ്യമുള്ള ഒരാളെ വിവാഹം കഴിച്ച് ആ ജീവിതം താറുമാറാക്കുകയോ സ്വവർഗബന്ധത്തിലേക്ക് പോവുകയോ ചെയ്യരുത് എന്നാണ് സഭയുടെ നിലപാട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത്തരക്കാർ അവിവാഹിതരായി കഴിയേണ്ടി വരും. സ്വവർഗ ലൈംഗിക ആഭിമുഖ്യമുള്ളവർ പൂർണ്ണ മനുഷ്യരാണ്. അവർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട് വിവാഹത്തിനൊഴികെ. എന്നാൽ വൈദിക സമർപ്പിത ജീവിതത്തിലേക്ക് സഭ സ്വാഗതം ചെയ്യുന്നില്ല. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. എന്നാൽ മനുഷ്യരെന്ന നിലയിൽ അവരോട് സഭയിലും സമൂഹത്തിലും വിവേചനമരുത് എന്നാണ് സഭയുടെ നിലപാട്. അവർക്ക് കൂദാശികൾ സ്വീകരിക്കാം, സാധാരണമായ സഭാജീവിതമാകാം. മനുഷ്യസൃഷ്ടി പൂർത്തിയായിക്കഴിഞ്ഞപ്പോൾ ആദം ഹവ്വയെ കണ്ട് പറഞ്ഞു, എന്റെ മാംസത്തിന്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയും. 2:23 ആദം ആദത്തെ പ്രണയിക്കുകയായിരുന്നില്ല. തന്റെ തന്നെ പ്രതിബിംബത്തിൽ ആദം അനുരക്തനായില്ല. ആദം ഹവ്വയെ ദൈവസാന്നിധ്യത്തിൽ ഇണയായി സ്വീകരിച്ചപ്പോഴാണ് വിവാഹം നടക്കുന്നത്. ഇതിൽ നിന്ന് വ്യതിരിക്തമായ വിവാഹ സങ്കല്പങ്ങൾ ദൈവവചനത്തിനോ ക്രിസ്തീയ വിശ്വാസത്തിനോ നിരക്കുന്നതല്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ അപഭ്രംശങ്ങളാണ്. അവയെ ആഘോഷിക്കുന്നത് വിപ്ലവകരമായ അറിവില്ലായ്മയാണ്, വ്യാജമൂല്യങ്ങളുടെ ഉത്സവത്തിമർപ്പ് മാത്രമാണ്. എന്നാൽ സ്വവർഗ അനുരാഗികളായ മനുഷ്യർ സാമൂഹികമായ വിവേചനത്തിനോ അധിക്ഷേപത്തിനോ മാറ്റി നിർത്തലിനോ വിധേയരായിക്കൂടാനും